രണ്ട് കുട്ടികളെ ശരിയായ വിധത്തിൽ പോറ്റുവാൻ ഇന്ന് പാടുപെടുമ്പോൾ അഞ്ചും ആറും അതിലധികവും മക്കളെ എത്ര മനോഹരമായിട്ടാണ് പഴയകാലത്തുള്ളവർ വളർത്തിയിരുന്നത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഹിസ്കിയ രാജാവിന്റെ ഭരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമാണല്ലോ കഴിഞ്ഞ ചില ക്ലാസുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഹിസ്കിയാവ് രോഗിയായ വിവരവും അവൻ മരണത്തോടടുത്ത നിമിഷം പ്രാർത്ഥിച്ചതും യെശയ്യാ പ്രവാചകൻ അവനോട് ചേർന്ന് പ്രാർത്ഥിച്ചതും നാം കണ്ടുവല്ലോ. ദൈവം അവനെ സൌഖ്യമാക്കുകയും അവന്റെ ആയുസ്സിനെ 15 വർഷങ്ങൾ കൂടി നീട്ടുകയും ചെയ്തു. പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം കാണിച്ച വലിയ ഒരു കരുണയായിരുന്നു അത്. എന്നാൽ അതിനുശേഷം സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു മറുപടി ലഭിച്ചത് ഏറ്റവും നല്ല കാര്യമായി തീർന്നോ എന്നൊരു വ്യക്തി അത്ഭുതപ്പെട്ടേക്കാം. ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന ദൈവത്തിന്റെ ഹിതത്തിന് പൂർണമായും വിധേയപ്പെടുന്നതാണ് എപ്പോഴും നല്ലത്. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയാൽ ദൈവം അവന്റെ ആയുസ്സിനെ നീട്ടിയതിനാൽ ഒന്നാമതായി ഈ നീട്ടിക്കിട്ടിയ 15 വർഷത്തിൽ ആയിരുന്നു ഹിസ്കിയാവ് തന്റെ രാജ്യത്തെ ധനം മുഴുവൻ ബാബിലോണിൽ നിന്നും വന്ന സ്ഥാനാപതികളെ കാണിച്ചത്. തന്മൂലം ചില വർഷങ്ങൾക്ക് ശേഷം നെബുക്കനേസർ രാജാവ് വന്ന് പട്ടണം പിടിച്ചെടുത്തു. യഹൂദയിൽ സ്വർണം എവിടെയാണ് ഇരുന്നതെന്ന് ബാബേൽ രാജാവിന് കൃത്യമായി അറിയാമായിരുന്നു. അതവൻ ബലം പ്രയോഗിച്ചെടുത്തുകൊണ്ടുപോയി. ഇസ്രായേലിലെ ആ സ്വർണം കാരണം ബാബേൽ രാജാവ് യഹൂദയെ കീഴടക്കി. അവരെ ആ ധനം കാണിച്ചത് ഹിസ്കിയാവ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. രണ്ടാമതായി ഇവിടെ 33-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഹിസ്കിയാവിന്റെ മകൻ മനശ്ശെ ഭരിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവന് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നത്രേ. അതിന്റെ അർത്ഥം മനശ്ശെ ജനിച്ചത് ദൈവം ഹിസ്കിയാവിന്റെ ആയുസ് നീട്ടിക്കൊടുത്ത 15 വർഷത്തിനിടയിലാകുന്നു എന്നത്രേ. യഹൂദയിൽ ഭരിച്ച ആരെക്കാളും മോശപ്പെട്ട രാജാവായിരുന്നു മനശ്ശെ. അവന്റെ സമയത്തെ അധാർമികത്വം വളരെ വലുതായിരുന്നതിനാൽ ദൈവം തന്നെ ഇടപെടുന്നതായി നാം കാണുന്നു. രണ്ട് ദിനവൃത്താന്തം 33-ാം അധ്യായമാകുന്നു നാം ഇപ്പോൾ പഠിക്കുവാൻ തുടങ്ങുന്നത്. 33-ാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരുശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെപ്പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു ഇല്ലേ? ഹിസ്കിയാവ് തന്റെ രാജ്യത്തെ വലിയ ഒരു ആത്മീയ ഉണർവിലേക്ക് നയിച്ച വളരെ നല്ലൊരു രാജാവായിരുന്നു. അവനുശേഷം അവന്റെ മകൻ രാജസ്ഥാനത്ത് വരുന്നു. അവനെപ്പോലെ മോശമായ ഒരു രാജാവ് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഈ കാര്യത്തെ എങ്ങനെ വിശദീകരിക്കുവാൻ സാധിക്കും? എന്റെ കാര്യം പറഞ്ഞാൽ അതിനൊരു വിശദീകരണം നൽകുവാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുപോലുള്ള കാര്യം നമുക്ക് ചുറ്റും സംഭവിക്കുന്നു, അതെനിക്ക് വിശദീകരിക്കുവാൻ സാധ്യമല്ല സുഹൃത്തെ. വളരെ ഭക്തരായ മാതാപിതാക്കളുടെ മക്കൾ, നല്ല ആത്മീയ അന്തരീക്ഷമുള്ള ഭവനത്തിൽ നിന്നും വരുന്നവർ സകലത്തോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും ദൈവകാര്യങ്ങളിൽ താൽപര്യമില്ലാതെ നിൽക്കുന്നതും സാധാരണ നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എനിക്ക് ലഭിക്കുന്ന അനേകം കത്തുകളിലും ഈ വിഷയം പ്രാർത്ഥനയ്ക്കായി പലരും എഴുതാറുണ്ട്. വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങളെ കാണുമ്പോൾ അവരെ തങ്ങളുടെ ഭവനങ്ങളിൽ വേണ്ട വിധം സ്നേഹിച്ചില്ല, കരുതിയിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുവാനും പറയുവാനും എളുപ്പമാണ്. ദൈവമില്ലാത്ത മാതാപിതാക്കൾ ഭൌതിക നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന അമ്മയപ്പന്മാർ എല്ലാ സമയവും വഴക്കെട്ടിരുന്ന ഭവനങ്ങളിൽ അഥവാ തകർന്ന കുടുംബങ്ങളിൽ നിന്നും വന്നവരാണ് ഇങ്ങനെ അലഞ്ഞുതിരിയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. അവർ സകലത്തോടും മറുതലിക്കുന്നുവെങ്കിൽ അത്ഭുതപ്പെടുവാനില്ല. എന്നാൽ എങ്ങനെയാണ് വളരെ ദൈവഭയമുള്ള ഒരു വീട്ടിൽ നിന്നും സ്നേഹം ചൊരിയുന്ന ഭക്തരായ മാതാപിതാക്കളുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത്? വാസ്തവത്തിൽ എനിക്കത് വിവരിക്കുവാൻ അറിയില്ല സുഹൃത്തെ. രണ്ട് സാധ്യതകളെ എനിക്ക് പറയുവാൻ കഴിയൂ. അവ രണ്ടും അത്ര ശക്തിയായ വാദമാണെന്ന് തോന്നുന്നുമില്ല. ഒന്നാമതായി യുവജനങ്ങൾ തങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് യുവജനങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. എപ്പോഴും മനുഷ്യന്റെ ചായ്വ് തെറ്റിലേക്കാണല്ലോ. തങ്ങളുടെ മാതാപിതാക്കൾ വെറും മണ്ടരാണ്, പഴഞ്ചനാണ് എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെ എല്ലാ യുവജനങ്ങളും പോകുന്നത് സ്വാഭാവികമാണ്. ഇത് എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും കാര്യത്തിൽ വാസ്തവമാണ്. അവർ വാസ്തവത്തിൽ അറിയേണ്ട വിധം അറിയുന്നില്ല എന്നതാണ് കാരണം. അങ്ങനൊരു സമയം യുവാക്കൾക്കുണ്ട്. പല യുവാക്കളും ഇതേ കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്നത്, അങ്കിളെ, ഈ എന്റെ മാതാപിതാക്കൾക്കൊന്നും അറിയില്ല, എന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാമോ. ഒരു സഭാശുശ്രൂഷകൻ എന്നോട് പറഞ്ഞത്, അയാൾ കോളേജിൽ പോയപ്പോൾ തന്റെ പിതാവിനെക്കുറിച്ച് വളരെ ലജ്ജ തോന്നിയിരുന്നു പോലും. എന്നാൽ പിന്നീട് അയാൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ, അതെ, ഈ ലോകത്തിലേക്ക് ഇറങ്ങി ഇവിടെ പ്രശ്നങ്ങളെ നേരിടുവാനൊക്കെ തുടങ്ങിയപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. ആകെ തലവേദന, എന്തു ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം അയാൾ മനസ്സിലാക്കി. അയാളുടെ പിതാവ് ഭോഷനും പഴഞ്ചനും ഒക്കെയാണെങ്കിലും അദ്ദേഹം ജീവിക്കുവാൻ നല്ല മാർഗം കണ്ടുപിടിച്ചിരുന്നു. തന്റെ കുടുംബത്തിലുള്ളവർക്ക് മാന്യമായി ജീവിക്കുവാൻ വേണ്ടത് നൽകിയിരുന്നു. യുവാവായ താൻ വീട്ടിന് വെളിയിൽ ആയിരുന്ന ആ ഇടക്കാലത്ത് പിതാവ് ഇത്രമാത്രം പഠിച്ചുവോ എന്നത് എന്റെ സുഹൃത്തിന് വളരെ അത്ഭുതമുളവാക്കിയ വിഷയമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതെ, എല്ലാ യുവാക്കളും ഈ പറഞ്ഞതുപോലുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകും. പക്ഷേ ഓർക്കണം, നമ്മുടെ മാതാപിതാക്കൾ എത്ര മിടുക്കരായിരുന്നുവെന്ന്. രണ്ട് കുട്ടികളെ ശരിയായ വിധത്തിൽ പോറ്റുവാൻ ഇന്ന് പാടുപെടുമ്പോൾ അഞ്ചും ആറും അതിലധികവും മക്കളെ എത്ര മനോഹരമായിട്ടാണ് പഴയകാലത്തുള്ളവർ വളർത്തിയിരുന്നത്. ഭവനത്തോട് മറുതലിച്ച് നിൽക്കുന്ന യുവജനങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുമെന്ന് എനിക്കറിയാം. അതൊരു ഒന്നാമത്തെ വിശദീകരണം. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരിക്കൽ തങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞിട്ടുള്ള യുവാക്കൾ പിന്നീട് മാതാപിതാക്കളോടും അവരുടെ വിശ്വാസത്തോടുമൊക്കെ എതിർത്താലും കർത്താവിന്റെ സമയത്ത് മടങ്ങിവരും. നാം ഇപ്പോൾ ഇവിടെ പഠിക്കുവാൻ പോകുന്ന മനശ്ശേ രാജാവ് അതിനൊരു നല്ല ഉദാഹരണം തന്നെയാകുന്നു. നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാളൊക്കെ ദുഷിച്ച ഭരണമായിരുന്നു മനശ്ശേയുടേത്. എന്റെ വിശ്വാസം ദൈവസാന്നിധ്യത്തിന്റെ കാണപ്പെടാവുന്ന മഹത്വം, അതെ, ആ ശെഖേന ദൈവാലയത്തെ വിട്ടുപോയിരുന്ന ഒരു കാലമായിരുന്നു മനശ്ശെയുടെ ഭരണകാലം എന്നത്രേ. ജനത്തിന്റെ പാപവും മറുതലിപ്പും കാരണം ദൈവത്തിന്റെ ശെക്കേന തേജസ് അതിവിശുദ്ധ സ്ഥലത്തു നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നതായി യെഹിസ്കിയേൽ തന്റെ ദർശനത്തിൽ കാണുകയുണ്ടായി. അത് യെരുശലേമിന്റെ മതിലിന്റെ വെളിയിൽ ആയി അവിടെ നിന്നു. ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. തുടർന്ന് ദൈവത്തിന്റെ ശെക്കേന തേജസ് ഒലിവുമലയിൽ ദർശിക്കപ്പെട്ടു. എന്നിട്ടും ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് വരുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശെക്കേന തേജസ് സ്വർഗത്തിലേക്കെടുക്കപ്പെട്ടു. ഇഖബോദ് എന്ന് പറഞ്ഞാൽ മഹത്വം പോയിരിക്കുന്നു എന്നത്രേ. ഈ പേരാണ് ദേവാലയത്തിന്റെ പടിവാതിലിൽ എഴുതിയത്. അവരുടെ ഭവനം അവർക്ക് തന്നെ ശൂന്യമാക്കപ്പെട്ടതായി നൽകി. എത്ര പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷം. പ്രവാസത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ ശെക്കേന ദേവാലയത്തെ വിട്ടുപോയിരുന്നു എന്ന് മിക്കവാറും എല്ലാ വ്യാഖ്യാതാക്കളും സമ്മതിക്കുമെന്നത് എനിക്കറിയാം. അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനശ്ശെയുടെ ഭരണസമയത്ത് ദൈവത്തിന്റെ ശെക്കേന നീങ്ങപ്പെട്ടിരുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിൽ നിന്നും മാറിയിരിക്കേണ്ട വേറൊരു കാലഘട്ടത്തെ ചരിത്രത്തിൽ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. വേറൊരുവിധത്തിൽ ഇതിനേക്കാൾ മോശമായ വേറൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇതായിരുന്നു ആ സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ ഭയങ്കരം ഈ മനുഷ്യൻ എത്ര വർഷം ഭരിച്ചു എന്നത് ശ്രദ്ധിച്ചോ. അവൻ യെരുശലേമിൽ 55 വർഷം ഭരിച്ചു. നമ്മുടെ രാജ്യത്തൊക്കെ 5 വർഷം ഭരിക്കുമ്പോഴത്തേക്കും തലവേദനയാണെന്ന് പറയുമല്ലേ. അതുകൊണ്ട് തന്നെ അടുത്തത് വേറൊരാളെ കൊണ്ടുവരുവാൻ എല്ലാവരും കൂടി ശ്രമിക്കും. ഈ മനുഷ്യൻ അവിടെ ഭരിച്ചിട്ടുള്ള മറ്റെല്ലാവരേക്കാളും കൂടുതൽ വർഷങ്ങൾ ഭരിച്ചു. ദാവിദിനേക്കാൾ കൂടുതൽ, ശലോമോനേക്കാൾ കൂടുതൽ, അവന്റെ പിതാവിനേക്കാൾ കൂടുതൽ. എന്തുകൊണ്ടായിരിക്കും? കാരണം ദൈവം കരുണാസമ്പന്നനാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ആരും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് തന്റെ കൈവശം വളരെയേറെ സമയമുണ്ടല്ലോ. നിത്യത തന്റെ പിൻപിലും നിത്യത തന്റെ മുൻപിലുമുണ്ട്. അവൻ ഒട്ടും ധൃതിയില്ല. സുഹൃത്തെ, താങ്കൾ ദൈവത്തെ തള്ളിവിടുന്നു എന്ന് ചിന്തിക്കരുത്. അവനെ ചലിപ്പിക്കുവാൻ താങ്കളെക്കൊണ്ട് സാധിക്കില്ല. തങ്കലേക്ക് മടങ്ങി വരുവാൻ ദൈവം മനസ്സയ്ക്ക് ആവശ്യം പോലെ അവസരങ്ങൾ നൽകുന്നു. ദൈവത്തിന്റെ വീക്ഷണം ആകുന്നു ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് മറക്കരുത്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 21 അധ്യായത്തിൽ മനശ്ശെയുടെ ദുഷിച്ച ഭരണത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിലും ദൈവം അത് വീണ്ടും പറയുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെപ്പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. മൂന്നാം വാക്യം നോക്കിക്കാട്ടെ, 33:3. അവൻ തന്റെ അപ്പനായ യെഹിസ്കിയ വിടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു, ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു, അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി, ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു സേവിച്ചു. അവൻ മറ്റെല്ലാവരെക്കാളും വിശാലമായൊരു ആരാധനാ പരിപാടി ഉണ്ടാക്കി, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആ പണി. അവൻ ആഹാബിനെപ്പോലെയും ഇസബേലിനെപ്പോലെയും മോശമായിരുന്നു. അവർ ആരാധിച്ചതുപോലെ മനശ്ശെയും ബാലിനെ സേവിച്ചു. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, യെരുശലേമിൽ എന്റെ നാമം ഇരിക്കുമെന്ന് യഹോവ അരുളി ചെയ്ത യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം 2 അവൻ ആകാശത്തിലെ സൈന്യത്തിനു ബലിപീഠങ്ങൾ പണിതു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിക്കുന്ന ബലിപീഠങ്ങൾ അവൻ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടാക്കി. അതെ, സൂര്യ ഭഗവാനെ ആരാധിക്കുന്നതുപോലെ, ചന്ദ്രദേവനെ ആരാധിക്കുന്നതുപോലെ, ബുധനെയും ശുക്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന ആ സമ്പ്രദായം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, മനശ്ശെയെ നക്ഷത്രഫലം പറയുന്ന പരിപാടി അവിടെ തന്നെ ദേവാലയത്തിൽ സ്ഥാപിച്ചു. നക്ഷത്രഫലം അറിയുവാൻ ദേവാലയത്തിൽ പോയാൽ മതിയായിരുന്നു അക്കാലത്ത്. ഇതുപോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സഭകൾ ഇന്നുണ്ട് എന്നത് വിചിത്രമാണ്. രാഹു നോക്കി മാത്രമേ എന്തെങ്കിലും ചെയ്യൂ. മുഹൂർത്തം നോക്കുന്നത് ഒരു ദൈവവൈദ്യനുള്ളതല്ല സുഹൃത്തെ. അത് നോക്കുന്നവർ വാസ്തവത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നതാണ് കാണിക്കുന്നത്. സൃഷ്ടാവിനേക്കാൾ അധികം സൃഷ്ടിയെ ഭജിക്കുന്ന അജ്ഞത. ഇന്ന് ഇത് വലിയൊരു ബിസിനസ് തന്നെയാണ്, ഒരു തട്ടിപ്പ് കച്ചവടം. ഈ പൊരുത്തം നോക്കിയും മുഹൂർത്തം നോക്കിയും കല്യാണങ്ങൾ നടത്തി അത് ഏറ്റവും ശുഭമാകും എന്ന് ചിന്തിക്കുന്നിടത്ത് തല്ലല്ലേ കൂടുതലും നടക്കുന്നത്? ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ പിന്നെ എന്തോ മുഹൂർത്തമാണ്. താങ്കൾ ആകെ തെറ്റിയിരിക്കുകയാണ്. പലരും ഇതിനെ ന്യായീകരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കും. വെറും കണക്കുകളാണെന്നും അതിങ്ങനെയാണെന്നും അങ്ങനെയാണെന്നും ഒക്കെ പറയും. എന്നാൽ സുഹൃത്തെ, താങ്കൾ അതിന്റെ അടിമയാകുവാൻ അധികം സമയം വേണ്ട. അധികം താമസിയാതെ ദൈവത്തിലുള്ളതിനേക്കാൾ ഉറപ്പ് നക്ഷത്രഫലത്തിലാകും. ചിലർ പറയും, ഇന്നിടത്തിന്നാര് അത് തെറ്റിച്ചതിനാൽ പറ്റിയതറിയാമോ, വേറൊരാൾ അത് നോക്കിയതിനാൽ ഉണ്ടായ ഗുണമറിയാമോ എന്ന്. എന്നാൽ ഇത് നോക്കിയിട്ടും ആകെ നശിച്ച കൂടുതൽ ആളുകളെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് വളരെ പഠിപ്പുള്ളവരൊക്കെ ഇതിന്റെ പുറകെ പോകുന്നത് വിചിത്രമായിരിക്കുന്നു. മനശ്ശെ ഈ നക്ഷത്രത്തിൽ വളരെ തൽപരനായിരുന്നു. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം 2 അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു. അതുകൊണ്ട് അവൻ നിർത്തിയില്ല. 6 വാക്യം നോക്കിക്കേ, അവൻ തന്റെ പുത്രന്മാരെ ബെൻഹിന്നോൻ താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് അവനെ കോപിപ്പിച്ചു. നോക്കണം, വിഗ്രഹാരാധനയിൽ എത്രയും പോകാമോ അത്രയും മനശ്ശെ പോയി. തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ അവൻ എത്തറ്റം വരെ പോയി എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. പലവിധത്തിൽ അത് ചെയ്യുമായിരുന്നു. ഇതിനേക്കാൾ മോശമായി എന്തെങ്കിലും ആർക്കും ചിന്തിക്കുവാൻ കഴിയുകയില്ല. മൃഗം പോലും ചെയ്യാത്ത സ്വാർത്ഥത, ക്രൂരത, ഇതത്രേ ഈ മായയെ ആരാധിക്കുന്നതിലുണ്ടാകുന്ന ആ ഭയാനകത്വം. മനശ്ശെ ഇതിൽ ആഴ്ന്നിറങ്ങി, അതിന്റെ സകല മ്ലേച്ഛതകളിലേക്കും അവൻ ഇറങ്ങി. അവൻ ചെയ്ത മറ്റു കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുക, അങ്ങനെ സകല തെറ്റും ഇന്നും ഇത് കാണാവുന്നതാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളിൽ തൽപരരായിട്ടുള്ളവർ ദൈവവഴികളിൽ നിന്നും അകലെയാണ് സുഹൃത്തെ. ഇന്ന് സാത്താനെ ആരാധിക്കുവാൻ അനേകർ ഇറങ്ങിത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. 7-8 വാക്യങ്ങൾ, താനുണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചോ, ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്നും ഞാൻ മോശമുഖാന്തരം ഇസ്രായേലിനോട് കൽപ്പിച്ച സകല ന്യായപ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവർ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിയമിച്ച ദേശത്തുനിന്ന് അവരുടെ കാൽ ഞാൻ ഇനി നീക്കിക്കളകയില്ല എന്നും ദൈവം ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്തിരുന്നു. ദൈവം അവരോട് ചെയ്തിരുന്ന വാഗ്ദത്തം ഈ ജനം അവനെ ആരാധിക്കുകയും അവനോട് വിശ്വസ്തരായി ഇരിക്കുകയും ചെയ്തെന്നാൽ അവൻ അവരെ അനുഗ്രഹിക്കുമെന്നുള്ളതായിരുന്നു മനശ്ശെ യഹൂദയോട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാലും 9-10, അങ്ങനെ മനശ്ശെ യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുൻപിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണ യഹൂദയെയും യെരുശലേം നിവാസികളെയും തെറ്റുമാറാക്കി. യഹോവ മനശയോടും അവന്റെ ജനത്തോടും സംസാരിച്ചെങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. തുടർന്ന് മനശെ പിടിക്കപ്പെടുന്നു. തുടർന്ന് അവൻ യഥാസ്ഥാനപ്പെടുന്നു. ഒരു വ്യക്തിയോ ഒരു രാജ്യമോ ഈ പറഞ്ഞ സ്ഥാനത്തെത്തിയെന്നാൽ ദൈവം പ്രവർത്തിക്കും. 11 വാക്യം നോക്കിക്കാട്ടെ. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ചു ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. വാസ്തവത്തിൽ അവനെ അവന്റെ സിംഹാസനത്തിൽ നിന്നും ബന്ധിയാക്കിക്കൊണ്ട് ബാബേലിലേക്ക് പോയി. എത്ര പരിതാപകരമായ സ്ഥിതിയിലെ. 12-13 വാക്യങ്ങളിൽ, കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കണ്ടു. അവന്റെ യാചന കേട്ടു. അവനെ വീണ്ടും യെരുശലേമിൽ അവന്റെ രാജ്യത്വത്തിന് തിരിച്ചുവരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. നോക്കണം, ദൈവം ഒരു മനുഷ്യനെ തന്റെ വഴികളിൽ കൊണ്ടുവരുവാൻ എത്ര ശ്രദ്ധിക്കുന്നുവെന്ന്. ഈ മനുഷ്യന് വളരെ ശ്രദ്ധേയമായ ഒരു അനുഭവമുണ്ടായി. ഞാനായിരുന്നെങ്കിൽ അതുപോലൊരു വ്യക്തിയെ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു. എന്നാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. ദൈവം അവന് പ്രശ്നങ്ങളെ അയച്ചു. അതെ, വളരെയേറെ പ്രശ്നങ്ങളെ ദൈവം അവനയച്ചു. അവനെ ബന്ധിയായി ബാബേലിലേക്ക് കൊണ്ടുപോയി. മനശ്ശെ ശരിക്കും അടികൊണ്ടപ്പോൾ, പ്രതിസന്ധിയിലായപ്പോൾ ആത്മാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. ദൈവം അവനോട് ക്ഷമിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവൻ അതുപോലുള്ള പലരെയും പോലെ ബലഹീനനും അശക്തനുമായിരുന്നു. അവൻ യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ അവൻ ദേവാലയത്തിൽ നിന്നും അന്യദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും നീക്കുകയും ദേവാലയത്തിലെ യാഗപീഠം നന്നാക്കി അതിൽ യാഗം കഴിക്കുകയും ചെയ്തു. 17 വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചുപോന്നു, എങ്കിലും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അത്രേ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഇതൊക്കെയാണെങ്കിലും ജനങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിങ്കിലേക്ക് വന്നില്ല. അവർ പൂജാഗിരികളിൽ യാഗം കഴിച്ചും ഈ സമയമെല്ലാം മനശ്ശെയാണ് ഭരിച്ചിരുന്നത്. അവൻ ബാബേലിൽ ഒരു നിസ്സഹായനായ ബന്ധിയായിരുന്നപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ദൈവം എത്ര കരുണാസമ്പന്നനാകുന്നു എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഇതാ, ഭക്തരായ മാതാപിതാക്കളുടെ മകൻ. അവൻ പാപത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിലേക്ക് പോയതിനു ശേഷം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ മാതാവിനും പിതാവിനും ഇതൊരു ഉത്തേജനമാകേണ്ടതാണ്. വഴിതെറ്റിയ ഒരു മകനോ മകളോ നിങ്ങൾക്കുണ്ടായിരിക്കും. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായ ഒരു കുട്ടി നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകും. ഒരിക്കലും അവൻ അഥവാ അവൾ ദൈവഭാഗത്തേക്ക് വരില്ല എന്ന് ചിന്തിച്ച് താങ്കൾ ഭാരപ്പെടുകയായിരിക്കാം. ദൈവം മനസ്സെ തള്ളിക്കളഞ്ഞില്ല. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. 21 വാക്യം നോക്കിക്കാട്ട്. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 2 സമ്മത്സരം യെരുശലേമിൽ വാണു. മനശ്ശെ ചെയ്ത ദുഷ്ടത അവന്റെ മകനായ ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവനിലും നാം കാണുന്നു. 22 വാക്യം നാം വായിക്കുന്നു, അവൻ തന്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ മനശ്ശെ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോൻ ബലി കഴിച്ച് അവയെ സേവിച്ചു. മനശ്ശെ ചെയ്തതുപോലെ അവൻ, അതെ ആമോൻ, ദുഷ്ടത പ്രവർത്തിച്ചത് നാം ഇവിടെ കാണുന്നു. അതെനിക്ക് മനസ്സിലാകും. ആകുന്ന കാലത്ത് തോന്നിയതുപോലെ ജീവിച്ച അനേകരെ എനിക്കറിയാം. കുറെ കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും മക്കൾ വളർന്നൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവഭാഗത്ത് വന്നു. എന്നാൽ മക്കൾ പാപത്തിൽ തുടരുന്നത് കാണാവുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവരെ ശരിയാക്കുന്നതിന് മുൻപ് താങ്കളുടെ ജീവിതത്തിൽ ശരിയാകേണ്ടത് എന്തെന്ന് മനസ്സിലാക്കി അത് യഥാസ്ഥാനപ്പെടുത്തണം. താങ്കൾ താങ്കളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും വഴിതെറ്റിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കട്ടെ. 23-24 വാക്യങ്ങളിൽ നാം കാണുന്നത്, തന്റെ അപ്പനായ മനശ്ശെ തന്നെത്താൻ യഹോവയുടെ മുൻപാകെ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല. ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തതേയുള്ളൂ. അവന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവന്റെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. നോക്കണം, തന്റെ പിതാവിന്റെ ആദ്യകാല വഴികളിൽ ആമോൻ നടന്നിരുന്നു. ഇനി നാം 34 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില വാക്യങ്ങളൊന്ന് നോക്കാം. യഹൂദയിൽ ഉണ്ടായിട്ടുള്ള ഉണർവുകളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് നാം ഇനിയും പഠിക്കുവാൻ പോകുന്നത്. യോശിയ രാജാവിന്റെ കാലത്താണ് പ്രസ്തുത ഉണർവുണ്ടായത്. സമയം വളരെ വൈകിപ്പോയിരുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ 12 മണിയാകുവാൻ ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ദൈവം ഒരു ഉണർവയക്കുന്നു. പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപുണ്ടാകുന്ന ഒടുവിലത്തെ ഉണർവത്രേ ഇത്. യഹൂദ അങ്ങ് അതിരിൽ വന്നു നിൽക്കുകയാണ്. എന്നിട്ടും ഒരു ഉണർവുണ്ടാകുന്നത് ആശ്ചര്യകരമായിരിക്കും. അതും ഏതൊരു കാലത്തിന് ശേഷമാണെന്നോർക്കണം. മനശ്ശെയുടെയും ആമോന്റെയും നീണ്ട ഭരണത്തിന് ശേഷം അവർ രാജ്യത്തെ വിഗ്രഹാരാധനയിലേക്കും പാപത്തിലേക്കും വലിച്ചിഴച്ചിരുന്നു. ലോകപ്രകാരം ഒരാശയ്ക്കും വഴിയില്ലാതിരുന്ന അവസ്ഥ. എന്നാൽ എല്ലായ്പ്പോഴും ആശയ്ക്ക് വഴിയുണ്ട് എന്ന് മറക്കരുത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പ്രത്യേക സെല്ലിൽ അടയ്ക്കപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയെപ്പോലെയായിരുന്ന യഹൂദയ്ക്ക് ആശയ്ക്കു വഴി തെളിഞ്ഞു. അതേ സുഹൃത്തെ, ഈ ഉണർവെന്ന വിഷയത്തിൽ പരിശുദ്ധാത്മാവ് എന്നും പരമാധികാരിയാകുന്നു. ഉണർവെന്ന വിഷയത്തിൽ പരിശുദ്ധാത്മാവ് എന്നും പരമാധികാരിയാകുന്നു എന്നത് താങ്കളെ ഉത്തേജിപ്പിക്കുന്നില്ലേ? നാം ജീവിക്കുന്ന ഈ കാലയളവിൽ ഒരു ഉണർവുണ്ടാകുമോ എന്തോ? അങ്ങനൊന്നും ഉണ്ടാകണമെന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. മാനുഷികമായി സംസാരിച്ചാൽ യഹൂദയിൽ ഒരു ഉണർവിന് ഒരു സാധ്യതയുമില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സർവാധിപതിയായിരിക്കുന്നു. അവന് പ്രവർത്തിക്കുവാൻ സാധിക്കുമല്ലോ. അവൻ ഇന്നും പ്രവർത്തിക്കും. ആ സാധ്യതയെ ഹനിക്കുന്ന ഒന്നും തന്നെ തിരുവചനത്തിൽ പറയുന്നില്ല. നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്നെ അവിടുത്തെ ഹിതത്തിൽ തന്നെ സൂക്ഷിക്കണേ. നമ്മുടെ സ്വന്തം ജീവിതം ദൈവം മുൻപാകെ നേരുള്ളതാകുന്നു എന്നുറപ്പുവരുത്തുക. അതായിരിക്കണം നമ്മുടെ പ്രധാന ചിന്ത. അവിടുത്തെ മുൻപാകെ നമ്മുടെ ജീവിതം നേരുള്ളതല്ലാതിരിക്കെ ദൈവം എന്തെങ്കിലും നമ്മളൂടെ പ്രവർത്തിക്കും എന്ന് ചിന്തിക്കുക അസാധ്യമാകുന്നു. നമ്മുടെ ജീവിതം നാം ദൈവസന്നിധിയിൽ നേരെയാക്കണം. നാം ഇനിയും പറയുന്ന ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ സത്യസന്ധനാണോ? ഞാൻ നേരുള്ളവനാണോ? ഞാൻ വിശുദ്ധനാണോ? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് ശരിയാകാതെ ഉണർവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല സുഹൃത്തെ. നാം ദൈവത്തോട് ശരിയായുള്ള ഒരു ബന്ധത്തിലായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ സർവാധികാരത്തിൽ പ്രവർത്തിക്കേണ്ടതിനായി നമുക്കവനെ നോക്കാവുന്നതാണ്. തുടർന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് യോശിയാവിന്റെ ജീവിതത്തെ നോക്കാവുന്നതാണ്. ദൈവം അത്ഭുതകരമായി അവനെ ഉപയോഗിച്ചു എന്ന് നാം കാണുന്നു. 34 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ആളുകൾ ചോദിക്കുന്നത് സാധാരണ നാം കേൾക്കാറുണ്ടല്ലോ. അതിന് വളരെ വിചിത്രങ്ങളായ മറുപടികളും നൽകുന്നത് നാം കേൾക്കാറുണ്ട്. യോശിയാവ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അതെ, ശരിയാകുന്നു എന്ന് ദൈവം പറയുന്നതാണ് ശരി, തെറ്റാകുന്നു എന്ന് ദൈവം പറയുന്നതാണ് തെറ്റ്. അത് അറിയുവാനാണ് ദൈവം തന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇരുളിൽ നിന്നും വെളിച്ചത്തെ വേർതിരിച്ചത് ദൈവമാകുന്നു എന്നോർക്കണം. താങ്കൾക്കോ എനിക്കോ അത് സാധ്യമല്ല. നമുക്ക് നമ്മുടെ മുറിയിൽ പ്രവേശിച്ച് സ്വിച്ചിടുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് കാണാവുന്നതാണ്. അതിനപ്പുറം നമ്മെക്കൊണ്ട് എന്ത് സാധിക്കും? നമുക്കതിനെ വേർതിരിക്കുവാൻ കഴിയുകയില്ല. ഒരു വര വരച്ചിട്ട് ഈ വരയുടെ ഈ വശത്ത് വെളിച്ചവും മറുവശത്ത് ഇരുളുമാകുവാൻ പോകുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ സാധ്യമല്ല. എന്നെക്കൊണ്ടും കഴിയില്ല കേട്ടോ. എന്നാൽ ദൈവത്തിനത് സാധിക്കും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ദൈവത്തിന് കൽപ്പിക്കാവുന്നതാണ്. അവൻ പരമാധികാരിയാണല്ലോ, അവനെല്ലാം അറിയാം. 3 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ വാഴ്ചയുടെ 8 ആണ്ടിൽ അവന്റെ യൌവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12 ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേരാപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കുവാൻ ആരംഭിച്ച ഭാഗ്യാവസ്ഥ. അവൻ അറിഞ്ഞ സത്യത്തിൽ, അതെ, അവൻ അറിയാമായിരുന്നത് ദാവീദിന്റെ വഴികളായിരുന്നു. അതിൽ അവൻ വിശ്വസ്തതയോടെ നടന്നു. അവന്റെ വാഴ്ചയുടെ 8 ആണ്ടിൽ എന്ന് പറഞ്ഞാൽ യോശിയാവിന് 16 വയസ്സുള്ളപ്പോൾ എന്നത്രേ. ഇക്കാലത്ത് ആത്മീകമായ ചലനം ദൈവവചനത്തിനു വേണ്ടി കൂടുതൽ ദാഹിക്കുന്നത് യുവജനങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് മാത്രമുള്ളതാകുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവരാണ് ഭൂരിഭാഗം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രായമുള്ളവർ വളരെ ഭൌതികവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. യോശിയാവ് ദൈവത്തെ അന്വേഷിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവന് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദയിൽ അവൻ നവീകരണം ആരംഭിച്ചപ്പോൾ അവൻ 20 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം സുഹൃത്തെ. അതേ സുഹൃത്തെ, ഉണർവ് നവീകരണത്തിലേക്ക് നയിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ പാപങ്ങൾ ക്ഷമിച്ചെന്നാൽ താങ്കളുടെ കിടക്കയെടുത്ത് നടക്കും. വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടെന്നാൽ താങ്കളുടെ പാപങ്ങളിൽ നിന്നും താങ്കൾ അകന്നിരിക്കും, ദൂരെ പോകും. ഈ കാലങ്ങളിൽ ഒരു വ്യാപകമായ ഉണർവുണ്ടായെന്നാൽ കുടുംബങ്ങളിൽ സന്തോഷമായിരിക്കും, സഭകളിൽ വലിയ ഐക്യതയായിരിക്കും. അതെ, നമ്മുടെ ബന്ധങ്ങളിൽ നാം വാസ്തവമായ സ്വസ്ഥത അനുഭവിക്കും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ മനുഷ്യർ ദൈവവഴികളിൽ മുൻപോട്ട് പോകുന്നത് കാണാവുന്നതാണ്. ദൈവത്തിനത് ചെയ്യുവാൻ സാധിക്കും. തിരുവചനത്തിലെ ഈ ഭാഗം നമുക്ക് വലിയ പ്രോത്സാഹനം ആയിരിക്കാവുന്നതാണ്. യോശിയാവ് ഭീരുവല്ലാത്ത ഒരു നവീകരണ കർത്താവായിരുന്നു. അവൻ തെക്കേ രാജ്യമായ തന്റെ രാജ്യം വെടിപ്പാക്കിയതിനു ശേഷം വടക്കുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലേക്കും ചെന്നു എന്ന് കാണുന്നു. എത്ര ധൈര്യത്തോടെയാണ് അവൻ ഓരോന്ന് ചെയ്യുന്നതല്ലേ. മനുഷ്യന്റെ പ്രീതിക്കുവേണ്ടി യോശിയാവ് കാത്തുനിന്നില്ല. യോശിയാവിന്റെ ഉണർവിന്റെ വിശദീകരണം തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാവുന്നതാണ്. അതിനു മുൻപ് ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എത്ര പ്രോത്സാഹജനകമായ ഒരു ഭാഗം. ദൈവം ഒരു വ്യക്തിയെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതെത്ര മനോഹരമാണ്. ദൈവം താങ്കളെയും എന്നെയും ഈ പറഞ്ഞതുപോലെ ഉപയോഗിക്കുവാൻ ശക്തനാണ് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നാം ദൈവത്തെ ആ കാര്യത്തിൽ പരിമിതിപ്പെടുത്തുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഈ കാര്യം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, സ്വയപരിശോധന ചെയ്യാം, പ്രയോജനപ്പെടാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ ഈ നല്ല ആലോചനയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും മനശയെപ്പോലെ ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾ പാഴാക്കി മുൻപോട്ടു പോയിട്ടുണ്ട്. തന്മൂലം തിരിഞ്ഞു നോക്കി ദുഃഖിക്കേണ്ട അനേകം അവസരങ്ങൾ ഉണ്ട് കർത്താവേ. എന്നാൽ ആ യോശിയാവിനെ പോലെ അറിഞ്ഞ സത്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുൻപോട്ടു പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുന്നു, നിത്യമാം പ്രഭാത ശോഭിതത്തിന്നാൾ. പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കോടി ആകാശി പേർ വിളിക്കും നേരം കാണുമെന് പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിതത്തിന്നാൾ. പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കോടി ആകാശി പേർ വിളിക്കും നേരം കാണുമെന് പേരും. പേർ വിളിക്കും നേരം ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ. ഭക്തർ ഭാവനേ ആകാശമപ്പുറം കൂടിയിടുമ്പോ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു തൻ. ഭക്തർ ഭാവനേ ആകാശമപ്പുറം ിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെന്ന് പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും.
കർത്തൻ പേർക്കുരാ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്ത്.